2024 ഏപ്രിൽ 13 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിൻ്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് അശ്വിൻ. എന്നു തീരും ഈ നിണബലി. എഴുതിയത് കെ സുജിത്. പാനൂർ, ഈ നാടിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കാതടപ്പിക്കുന്ന സ്ഫോടന ശബ്ദമാണ് അനുഭവപ്പെടുക. വഴിയരികിലെ രക്തസാക്ഷി ബലിദാനി സ്തൂപങ്ങളിലെ മാർബിൾ ഫലകങ്ങളിൽ പോരാട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി കൊത്തിവെച്ച എത്രയോ പേരുകൾ, അപരിചിതർക്ക് താക്കീതുകളുമായി പാർട്ടികളുടെ ചെക്ക് പോസ്റ്റുകൾ. എവിടെ വെച്ചും നിങ്ങൾക്ക് നേരെ ചോദ്യം ഉയരാം, ആരാ എന്താ? തീവ്രമായി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി കൗമാരവും യൗവനവും വിടും മുൻപേ കൊഴിഞ്ഞ എത്രയോ ജീവിതങ്ങൾ. ഒരാഴ്ച മുൻപ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ ചിന്നഭിന്നമായ ചെറുപ്പക്കാരനെ പോലെ എതിർചേരിയിലുള്ളവരാൽ കൊല്ലപ്പെട്ടവർ ധീര രക്തസാക്ഷികളാകുമ്പോൾ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്നവരും അംഗഭംഗത്തിനിരയായവരും പാർട്ടികളുടെ പട്ടികയിൽ ആരാണ്? ഹസ്നയെപ്പോലെ, അമാവാസിയെപ്പോലെ ദുരന്ത വിധികളിലേക്ക് എടുത്തെറിയപ്പെട്ടവരുടെ ജീവിതാവസ്ഥ എന്താണ്? കൊല്ലുമെന്ന് ഭീഷണി കേട്ടാൽ ചോരത്തിളപ്പുള്ളവർ ചാകാതിരിക്കാനുള്ള വഴി നോക്കില്ലേ? അത്രയും ലളിതമായാണ് ബോംബ് നിർമ്മാണവും സ്ഫോടനവും അതിനിടെ ഉണ്ടാകുന്ന അപകടവും ന്യായീകരിക്കപ്പെടുന്നത്. ചിതറിയ ജീവിതങ്ങൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ഉടനീളം അവരുടെ രക്തസാക്ഷികൾക്ക് സ്മാരകം പണിതിട്ടുണ്ട്. ഓരോ രക്തസാക്ഷിത്വങ്ങൾക്കു പിന്നിലും ഗൂഢാലോചനയും ആയുധ സംഭരണവും കൊല നടത്താനുള്ള മുന്നൊരുക്കങ്ങളും ചേർന്ന് ആസൂത്രണം ചെയ്യുന്ന ക്രിമിനൽ പ്രവർത്തനമുണ്ട്. സ്വന്തം വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ജീവൻ ത്യജിച്ച രക്തസാക്ഷിയെ വാഴ്ത്തുന്ന അതേ നാവുകൊണ്ട് തന്നെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സ്വന്തം പാർട്ടി പ്രവർത്തകനെ തള്ളിപ്പറയേണ്ട ഗതികേടാണ് കണ്ണൂരിലെ പാർട്ടി നേതൃത്വങ്ങൾക്ക്. രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിനായി ബോംബുകൾ നിർമ്മിക്കുന്നതിനിടയിൽ തലശ്ശേരി മേഖലയിൽ മാത്രം 20-ലേറെ ജീവനുകൾ പൊലിഞ്ഞു എന്ന് കണക്ക്. ഇതിൽ CPMകാരും BJP പ്രവർത്തകരും ലീഗുകാരുമുണ്ട്. എന്നാൽ സ്ഫോടനത്തിൽ അംഗവൈകല്യം സംഭവിച്ചവരുടെ കൃത്യമായ എണ്ണം ലഭ്യമല്ല. ബോംബും കൊട്ടേഷൻ രാഷ്ട്രീയവും. 90-കളുടെ ആദ്യം പാർട്ടികൾ കൊട്ടേഷൻ സംഘമായി പ്രവർത്തിക്കുന്ന അനുഭാവികളെ അക്രമത്തിന് ഉപയോഗപ്പെടുത്തി തുടങ്ങിയതോടെയാണ് ബോംബ് കണ്ണൂരിലെ രാഷ്ട്രീയ ആയുധമാകുന്നത്. കൊലപാതകത്തിന് മുൻപ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ബോംബേർ. TP കേസിൽ പിടിയിലായ രജീഷ് ജയകൃഷ്ണ വധക്കേസിലെ പങ്ക് വെളിപ്പെടുത്തിയതോടെയാണ് രാഷ്ട്രീയ കൊലക്കേസുകളിലെ കൊട്ടേഷൻ സാന്നിധ്യം വ്യക്തമായത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊട്ടേഷൻ സംഘം താമസിച്ച് തന്നെ ബോംബ് നിർമ്മിച്ചിരുന്നുവെന്ന് മുൻ കണ്ണൂർ DCC ഓഫീസ് സെക്രട്ടറി ആയിരുന്ന പ്രശാന്ത് ബാബു മൊഴി നൽകിയിട്ടുണ്ട്. റിപ്പീറ്റ്, പ്രശാന്ത് ബാബു മൊഴി നൽകിയിരുന്നു. അസ്നയും അമാവാസിയും വെറും പേരുകളല്ല. എറിഞ്ഞു വീഴ്ത്തിയിട്ടും തളരാത്ത അസ്ന ബോംബ് രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതിരോധ മുഖമായിരുന്നു. കണ്ണൂരിൻ്റെ സ്വന്തം മലാല. 2.5 പതിറ്റാണ്ട് മുൻപ് ബോംബ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് മുറിച്ചു മാറ്റേണ്ടി വന്ന വലതുകാലിലെ കൃത്രിമ പാദങ്ങളിൽ നിവർന്നു നിന്ന അസ്ന ഇപ്പോൾ ഡോക്ടറാണ്. 2000 സെപ്റ്റംബർ 27 തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വീട്ടുവരാന്തിൽ കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരി അസ്നയ്ക്ക് ബോംബേറിൽ പരിക്കേൽക്കുന്നത്. കേരളത്തിന്റെ ദുഃഖമായിരുന്നു അമാവാസി. ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടി ഇടത് കൈപ്പത്തിയും വലതു കണ്ണും നഷ്ടമാകുകയായിരുന്നു ഈ തമിഴ് ബാലന്. അതിനിടെ അമാവാസി പേര് മാറ്റി പൂർണ്ണചന്ദ്രനായി. തിരുവനന്തപുരം സംഗീത കോളേജിൽ പഠനം. പഠിച്ച കോളേജിൽ ക്ലർക്കായി ജോലി. പാടത്തും പാഠശാലയിലും ബോംബ്. ബോംബ് നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ എവിടെയും പൊട്ടിത്തെറിയുണ്ടാകാം. സ്വന്തം പാടത്ത് കൃഷി ജോലിക്കിടെ പൈപ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ബോംബ് പൊട്ടിത്തെറിച്ച് കർഷകന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തെങ്ങിൻ മുകളിൽ സൂക്ഷിച്ച ബോംബ് എടുക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചതോടെ കൈ അറ്റുപോയതും സ്കൂളിലെത്തിയ അധ്യാപകന്റെ ബാഗിൽ സൂക്ഷിച്ച ബോംബ് ഓഫീസ് റൂമിൽ താഴെ വീണ് പൊട്ടിയതും കഥകളല്ല. ബോംബിനും ബ്രാൻഡ്. വിശ്വസനീയതയോടെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ബോംബ് നിർമ്മാണത്തിൽ സജീവമായതായാണ് പുതിയ വിവരം. ഏത് പാർട്ടിക്കും ആവശ്യമുള്ള ബോംബ് ഇവരെത്തിച്ചു നൽകും. റിസ്ക് കുറവാണെന്നതിനാൽ പാർട്ടികൾ ഇവരെ ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. നേരത്തെ ബോംബുകൾ നിർമ്മിക്കുന്നതിനുള്ള രാസപദാർത്ഥങ്ങളും വെടിമരുന്നും എത്തിച്ചിരുന്നവർ തന്നെയാണ് ഇപ്പോൾ മൊത്ത നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുകയും പിന്നീട് പാർട്ടികളിൽ നിന്ന് പുറത്തുപോയവരുമായ ചിലരും നിർമ്മാണ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നാടൻ ബോംബിന് വീര്യവും ആവശ്യവും കുറഞ്ഞത് മുതലെടുത്താണ് ഇവരുടെ പ്രവർത്തനം. ബോംബ് നിർമ്മാണ സാമഗ്രികൾ ലഭിക്കുന്ന അന്യസംസ്ഥാന ഹബ്ബുകളിൽ നിന്നുള്ള വിതരണം തടയാനും പോലീസിന് സാധിച്ചിട്ടില്ല. കണ്ണൂരിൽ സജീവമായിരുന്ന ക്വാറികളുടെ ലൈസൻസ് ഉപയോഗിച്ച് വാങ്ങിയ അമോണിയം നൈട്രേറ്റും കോഡ് വയറുകളും പെട്രോൾ തിരികളും മാത്രമായിരുന്ന ബോംബിന്റെ രൂപവും വീര്യവും മാറി മാറി വരികയാണ്. സാധാരണ വെടിമരുന്നിനൊപ്പം നൈട്രോമീഥേനും ചേർത്ത് വീര്യം കൂടിയ ബോംബിന്റെ കാലവും കഴിഞ്ഞു. ഇപ്പോൾ സാങ്കേതിക തികവിലും സ്ഫോടകശേഷിയിലും മാരകമായ ബോംബുകളാണ് ആയുധം. നിർമ്മാണ രീതികൾ, സങ്കീർണമായ സ്റ്റീൽ ബോംബിനുള്ള സാമഗ്രികൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ എത്തിക്കുന്നത് ക്വാറി ലൈസൻസ് മറയാക്കിയാണ്. ഭീതി നിറയ്ക്കുന്ന ശാന്തത. കണ്ണൂർ ശാന്തമെന്ന് തോന്നുന്ന അവസരങ്ങളിലെല്ലാം അണിയറയിൽ ആയുധ ശേഖരണം ശക്തമാക്കുകയാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഏറെക്കുറെ പാനൂർ മേഖല ശാന്തമായിരിക്കെയാണ് കഴിഞ്ഞ ആഴ്ച സ്ഫോടനമുണ്ടായത്. പോലീസ് റെയിൽവേ റിപ്പീറ്റ്, പോലീസ് റെയ്ഡിൽ പാനൂർ മേഖലയിൽ നിന്ന് ഒരേ സമയം 125 നാടൻ ബോംബുകൾ വരെ പിടികൂടിയിട്ടുണ്ട്. കേസ് ദുർബലം. ബോംബെറിഞ്ഞുവെന്ന പരാതിയിൽ പലപ്പോഴും പടക്കം എറിഞ്ഞുവെന്നതിനുള്ള IPC 286 വകുപ്പ് പ്രകാരമുള്ള കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്യുക. 1000 രൂപ പിഴയോ 6 മാസം തടവോ ലഭിക്കാവുന്നതാണിത്. സ്ഫോടക വസ്തു നിരോധന നിയമം 3, 5 വകുപ്പുകൾ പ്രകാരം സ്ഫോടന കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസ് ചാർജ് ചെയ്യാറുണ്ടെങ്കിലും അവിടെ സാക്ഷികളുടെയും തെളിവിന്റെയും അഭാവം പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാക്കുന്നു.